കഴിഞ്ഞ ക്ലാസ്സില് അവസാനം പറഞ്ഞത് ഹുസ്നു സനാഅത്തി മുസ്ലിം, ഇമാം മുസ്ലിമിന്റെ ഹദീസ് ക്രോഡീകരിച്ചതിലെ ഭംഗി. അതിലൊരു ഷെയർ പറഞ്ഞില്ലേ, അഫ്ല എന്താ പറഞ്ഞ തനാദറ ഖൗമൻ ലദയ്യ വഖാലു അയ്യദൈന തുഖദ്ദിമു ഫഖുൽതു لقد فاق البخاري في صحته كما في حسن الصناعه كما فاق في حسن الصناعه مسلم تناظر قوم في البخاري ومسلم കുറച്ച് ആളുകൾ ഇമാം ബുഖാരിയും മുസ്ലിമിനെയും കുറിച്ച് എന്നോട് എന്റെ അരികിൽ തർക്കിച്ചു. ലദയ്യ എന്റെ അടുത്ത്, വഖാലു എന്നിട്ട് അവർ ചോദിച്ചു എന്നോട്, അയ്യ ദൈനി തുഖദ്ദിമു ഈ രണ്ടാളുകളിൽ ആരെയാണ് നിങ്ങൾ ഒന്നാം സ്ഥാനത്താക്കുന്നത്. ഫഖുൽതു ഇപ്പോൾ ഞാൻ പറഞ്ഞു, ലഖദ് ഫാഖൽ ബുഖാരി ഫി സിഹത്തെ സിഹത്തിൽ ഹദീസ് ഏതാണ് സഹീഹ്, ഹദീസിന്റെ സനദിൽ സനദിലെ ബലം വെച്ച് നോക്കിയാൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്, ഇമാം ബുഖാരിയാണ്. കമ ഫാഖ ഫി ഹുസ്നി സിനാഅത്തി മുസ്ലിമു ഖാൽ ഹുസ്നി സിനാഅത്ത് ഹദീസുകൾ ഭംഗിയിൽ തർത്തീബ് ചെയ്തത് വിഷയങ്ങൾക്കനുസരിച്ച് ക്രോഡീകരിച്ചതിൽ മുന്നിൽ നിൽക്കുന്ന ആരാണ്, ഇമാം മുസ്ലിം. അതിന് ഉദാഹരണമാണ് മുആവിയ റളിയല്ലാഹു അൻഹു ഹദീസ് ലാ അശ്ബഅ അല്ലാഹു ബത്നഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹു അൻഹു കുറിച്ച് പറഞ്ഞ ലാ അശ്ബഅ അല്ലാഹു ബത്നഹു എന്ന ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം കൊണ്ടുവന്നത് എവിടെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും എതിരിൽ അവർ എതിരിൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, മുസ്ലിങ്ങളായ നല്ല ആളുകൾക്കെതിരിൽ നബി എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പരലോകത്തത് എന്തായി മാറും, ഖൈറായി മാറും. ജക്കാത്തൻ വത്തുഹറ. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയാണ് ഈ ഹദീസ് എന്ന് ഇന്ന് മനസ്സിലാവും. ഇനി അടുത്തത് ഇമാം മുസ്ലിം മുസ്ലിമിന്റെ ഹദീസിൽ എത്ര സഹീഹിൽ എത്ര ഹദീസുകൾ ഉണ്ട് എന്നാണ്. ഇമാം മുസ്ലിമിന്റെ സഹീഹിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ബാബുകൾ മുസ്ലിം കൊടുത്തതല്ല, ഓരോ തലക്കെട്ടുകൾ ഇമാം മുസ്ലിം കൊടുത്തതല്ല. എന്നാൽ കിതാബുകൾ കിതാബുകളുണ്ടല്ലോ, കിതാബുൽ ഈമാൻ, കിതാബുൽ ഇൽം, കിതാബുൽ നിക്കാഹ്, കിതാബുകൾ ഇമാം മുസ്ലിം കൊടുത്തതാണോ അല്ലേ, അല്ലാഹു ആലം. അത് ഉലമാക്കൾ എന്താണ് ഒരു തീർപ്പ് ഏകോപിച്ച് പറഞ്ഞത് കാണുന്നില്ല. അതിൽ ഇമാം നവവി പറയുന്നത്, ഷറഹിൽ പറയുന്നത്, നവവി വിശദീകരണത്തിൽ പറയുന്നത് കിതാബിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഉദ്ധരിച്ചിട്ടാണ്. അതായത് ഖാല ഇമാം മുസ്ലിം ഫി കിതാബി ഫി കിതാബിൽ ഈമാൻ ഫി കിതാബിൽ ഇൽം, അങ്ങനെ കിതാബിൽ നിന്ന് തന്നെ എന്ന് ഇമാം നവവി പറയുന്നുണ്ട്. അതുപോലെ ഹാഫിദുൽ മിസ്സി, ഹാഫിൽ അൽ മിസ്സി, അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത്, മുസ്ലിം ഇന്ന കിതാബിൽ പറ. അപ്പൊ കിതാബുൽ ഈമാൻ, കിതാബുൽ ഹജ്ജ് അങ്ങനെയുള്ളത് ചിലപ്പോൾ ആര് തന്നെ കൊടുത്തതായിരിക്കും, ആ മുസ്ലിം തന്നെ കൊടുത്തതായിരിക്കാനാണ് സാധ്യത, അല്ലാഹു ആലം. എന്നാൽ ബാബുകൾ ആര് കൊടുത്തതാണ്, നവവി കൊടുത്തതാണ്. എത്ര ഹദീസുകളുണ്ട്? ആദ്യം മുഖദ്ദിമയാണ്, ഇമാം മുസ്ലിമിന്റെ തുടക്കത്തിൽ സഹീഹുൽ ബുഖാരിയിൽ ഇല്ലാത്തൊരു ഭാഗം സഹീഹ് മുസ്ലിമിലുണ്ട്. എന്താണത്? മുഖദ്ദിമ, മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ ആമുഖം, മുഖദ്ദിമ. ഇമാം മുസ്ലിമിന്റെ സഹീഹിന് ഒരു മുഖദ്ദിമയുണ്ട്, മുസ്ലിം തന്നെ എഴുതിയത്. സഹീഹ് ബുഖാരിയിൽ ഉണ്ടാ ഇല്ല, ഇമാം ബുഖാരി അങ്ങനെ ഒരു മുഖദ്ദിമ എഴുതിയിട്ടില്ല. മുഖദ്ദിമയിലും ചില ഹദീസുകളുണ്ട്, മുഖദ്ദിമയിൽ കൂടുതലും അസറുകളാണ്, പക്ഷേ ചില ഹദീസുകളും ഉണ്ട്. ഏഴ് ഹദീസുകളുണ്ട്, ഏഴ് ഹദീസുകളുണ്ട്, ബാക്കിയൊക്കെ എന്താണ്, അസറുകളാണ്. സഹാബികളിൽ നിന്നും ശേഷമുള്ള ആളുകളിൽ നിന്നും ഇബ്നു മുബാറക്കിൽ നിന്നൊക്കെയുള്ള അസറുകൾ. ഈ മുഖദ്ദിമ അടക്കം അവസാനം വരെ സഹീഹ് മുസ്ലിം എടുത്തു നോക്കിയാൽ 3033 ഹദീസുകളുണ്ട്. തക്രാർ ഒഴിവാക്കിയാൽ, ബിദൂനി തക്രാർ, മാമാന തക്രാർ ആവർത്തനം, ആവർത്തിച്ചു വന്ന ഹദീസുകൾ ഒഴിവാക്കിയാൽ 3033 ഹദീസുകളുണ്ട്. മുഖദ്ദിമയിലെ അസറുകളും കൂടി കൂട്ടിയിട്ട്, മുഖദ്ദിമയിലെ അതായത് ആമുഖത്തിൽ പറഞ്ഞ ഹദീസുകൾ മാത്രമല്ല പണ്ഡിതന്മാരുടെ വാക്കുകൾ മുൻഗാമികളുടെ വാക്കുകളുണ്ട് സനദോടെ കൊടുത്തത്. അതടക്കാണ് ഈ നമ്പർ പറഞ്ഞത്. എത്ര മാരിച്ചു പോകുന്നത്? ഈ നമ്പർ കൊടുത്തിട്ടുള്ളത് ആരാണ്? ആരാണ്? മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി. മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി. മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി അടുത്ത കാലത്ത് ജീവിച്ചു മരിച്ചു പോയാളാണ്. അടുത്ത കാലത്ത് 1388 1388 ഹിജറ. മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി. ഈ മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖിന്റെ പ്രത്യേകത, അദ്ദേഹം വലിയൊരു ഒരു ആലിമൊന്നുമല്ല, പക്ഷേ മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി റഹിമഹുല്ലാഹ് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, ബുഖാരിക്ക് മുസ്ലിമിനും ഒക്കെ ഹദീസുകൾക്ക് നമ്പർ കൊടുത്തു. ഹദീസുകൾക്ക് നമ്പർ കൊടുക്കാനുള്ള ചെറിയ പണിയല്ല, ഇന്ന് രണ്ടിന് ഇങ്ങനെ നമ്പർ ഇട്ട് പോയാൽ പോരാ. മറിച്ച് എന്താ സംഗതി എന്ന് പറഞ്ഞാൽ, ആവർത്തിച്ച ഹദീസുകൾ ഉണ്ടാവും. ആവർത്തിച്ച ഹദീസുകൾ ഞാൻ പറഞ്ഞു, ആവർത്തിച്ചതാണോ അല്ലെന്ന് എന്ത് നോക്കിയിട്ടാ തീരുമാനിക്കുക? ആരെ നോക്കിയിട്ടാ? സഹാബിയെ നോക്കിയിട്ടാണ്. സഹാബിക്ക് അനുസരിച്ചാണ് ഹദീസ് എന്ന. ഇപ്പൊ ഒരു ഹദീസ് സാഹിബ് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം അത്? അതേ സഹാബി റിവായത്ത് ചെയ്തിട്ടാണ്. വാക്കുകളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും, റാവിമാരുടെ ഓർമ്മക്കനുസരിച്ചിട്ട്, റിപ്പോർട്ടർമാരുടെ ഓർമ്മക്കനുസരിച്ച്. ചിലപ്പോൾ ഒരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം ഒരേ കാര്യമായിരിക്കും, രണ്ട് സഹാബിമാർ റിവായത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹദീസ് ഒന്നായിട്ടാണ് കൂട്ടുക, രണ്ടായിട്ടാണ് കൂട്ടുക, രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കൂട്ടുക. ഇത് ആവർത്തിച്ചതാണ് മറ്റേതെന്ന് പറയുകയില്ല. ഉദാഹരണം ഹദീസ് ജിബ്രീൽ, ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്ന ഹദീസ് അബ്ദുല്ലാഹിബ്നു ഉമർ റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഉമർ ഉൽ ഖത്താബ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ ഉമറിൽ നിന്ന്, ഞാൻ ഇന്നലെ ഇബ്നു ഉമർ എന്നാണ് പറഞ്ഞത്, അബ്ദുല്ലാഹിബ്നു ഉമറിൽ നിന്ന് ഉമറിന്റെ റിവായത്താണ്. അതുപോലെ അബൂഹുറ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് മുസ്ലിം രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റത് ആവർത്തിച്ചു എന്ന് പറയില്ല, മറിച്ച് ഉമർ റിവായത്ത് ചെയ്തത് തന്നെ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പറയും ആവർത്തിച്ചതാണ്. ഇങ്ങനെ ആവർത്തിച്ചതും ആവർത്തിക്കാത്തതൊക്കെ വേർതിരിക്കണം. അങ്ങനെ സഹീഹുൽ ബുഖാരിക്കും മുസ്ലിമിനും ബുഖാരിക്കും ഒക്കെ നമ്പർ കൊടുത്തത് ആരാണ്? മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി. ഇദ്ദേഹം വലിയൊരു ഇപ്പൊ നമ്മൾ ഷെയ്ഖ് അൽബാനി എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു ആലിമല്ല, പക്ഷേ ഇതിന്റെ തൻസീഖ്, ഹദീസുകളുടെ ഘടന, നമ്പർ, ഇതിനെ കുറിച്ചൊക്കെ നന്നായി പഠിച്ച ആളാണ് മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി. മിസ്രിയാണ്, മിസ്രിൽ ജീവിച്ച ആളാണ്. മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖിയാണ് ഈ നമ്പർ കൊടുത്തിട്ടുള്ളത്. മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖിന്റെ ആണ് വളരെ പ്രസിദ്ധമായ ഒരു കിതാബ്, മലയാളത്തിലൊക്കെ അതിന്റെ പരിഭാഷ വന്നിട്ടുണ്ട്, അല്ലുലുഉ വൽ മർജാൻ ഫീ മത്തഫഖ അലൈഹി ഷൈഖാൻ. അല്ലുലുഉ വൽ മർജാൻ ഫീ മത്തഫഖ അലൈഹി ഷൈഖാൻ, അതായത് മുത്തഫഖുൻ അലൈഹി, ബുഖാരിയും മുസ്ലിമും ഒരുപോലെ റിവായത്ത് ചെയ്ത ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചിട്ടൊരു കിതാബാക്കി. മലയാളത്തിൽ ബുഖാരി മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പരിഭാഷ ഉണ്ടത്. അതാരെ എഴുതിയതാ? ഈ മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി എഴുതിയത് എന്ന് പറഞ്ഞാൽ ക്രോഡീകരിച്ചത്, ബുഖാരിന്നും മുസ്ലിമിന്നും രണ്ടുപേരും റിവായത്ത് ചെയ്തത്. അല്ലുലുഉ വൽ മർജാൻ ഫീമ ഇത്തഫഖ അലൈഹി അശ്ശൈഖാൻ, അങ്ങനെയുള്ള ഹദീസിന് കൊടുക്കേണ്ട പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. എന്താ ലുലു അൽ മർജാൻ എന്ന് പറഞ്ഞാൽ? ലുലു ലുലു അൽ മർജാൻ, മുത്തും പവിഴവും. അല്ലുലു അൽ മർജാൻ ഫീ മത്തഫഖ, ഏതിൽ നിന്നാണ്? യോജിച്ചതിൽ നിന്ന്. അലൈഹി ഷെയ്ഖാൻ, രണ്ട് ഷെയ്ഖുമാർ യോജിച്ച ഹദീസുകൾ, മുത്തും പവിഴവും. അതങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഹദീസുകളുടെ സിഹത്തിനനുസരിച്ച് ഹദീസിനെ ഏഴ് വിഭാഗമാക്കി തിരിച്ചാൽ ഒന്നാമത് വരുന്ന ഏതാ? മത്തഫഖ അലൈഹി ഷൈഖാൻ, രണ്ട് ഷെയ്ഖുമാർ യോജിച്ച. രണ്ടാമത് വരുന്നത് മൻഫറദ ബിഹി മുസ്ലിം, മൂന്നാമത് മൻഫറദ ബിഹി ബുഖാരി, മൂന്നാമത്തത് മൻഫറദ ബിഹി മുസ്ലിം. മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖിയുടെ കണക്കനുസരിച്ച് നമ്പർ ഇട്ടതനുസരിച്ച് ആവർത്തിച്ചത് ഒഴിവാക്കിയാൽ, ആവർത്തനം ഒഴിവാക്കിയാൽ എത്ര ഹദീസുണ്ട് മുസ്ലിമിൽ? 3033. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ മുഖദ്ദിമയിലെ അസറുകൾ കൂട്ടിയിട്ടുള്ള നമ്പറാണിത്. അങ്ങനെ നമ്പർ കൊടുത്തതിൽ മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖിക്ക് ഒരു അബദ്ധം പറ്റിയെന്നാണ് ഉലമാക്കൾ പറയുന്നത്. മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി, അദ്ദേഹം നമ്പർ വലിയ സേവനമാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ മുഖദ്ദിമയിൽ ഈ അസറുകൾ ആ നമ്പറിൽ ഉൾപ്പെടുത്തരുതായിരുന്നു. കാരണം അസറുകൾ ചിലത് എല്ലാം സഹാബിമായിരുന്നാണെങ്കിൽ തർക്കമില്ല, പക്ഷേ അധികവും ഉലമാക്കളിൽ നിന്നുള്ള റിവായത്തുണ്ട്. അബ്ദുല്ലാഹിൻ മുബാറക്കിൽ നിന്നുള്ള റിവായത്തുണ്ട്. ഇബ്നു മുബാറക്ക് താബിഈൻ. ഇബ്നു മുബാറക്കിന്റെ പ്രസിദ്ധമായ റിവായത്തുണ്ട് മുഖദ്ദിമയിൽ, അൽ ഇസ്നാദു മിനദ്ദീൻ വലൗ അൽ ഇസ്നാദു തഖാല മൻ ഷാഅ മാ ഷാ. അബ്ദുല്ലാഹിൻ മുബാറക്ക് പറഞ്ഞു അൽ ഇസ്നാദു മിനദ്ദീൻ, സനദ് എന്തിൽപ്പെട്ടതാണ്? ദീനിൽപ്പെട്ടതാണ്. വലൗ അൽ ഇസ്നാദ്, സനദില്ലായിരുന്നുവെങ്കിൽ തഖാല മൻ ഷാഅ മാ ഷാ, തോന്നിയവൻ തോന്നിയത് പറയുമെന്ന്. ഇസ്ലാമിൽ അങ്ങനെ തോന്നിയത് പറയാൻ കഴിയില്ല. സനദാണെന്ന് ചോദിച്ചു, ആര് പറഞ്ഞു, എന്താ തെളിവ്, സഹീഹോ ദൈഫോ എന്ന് നോക്കും. അങ്ങനെ നോക്കണം, അതാണ് ഇസ്ലാം. മറ്റുള്ള ദീനിലൊന്നും ഇതില്ല. മറ്റുള്ള ദീനിൽ ആർക്കും ഒന്നും പറയാം. നിങ്ങൾ എന്തിനാ ഇതിനെ ആരാധിക്കുന്നു ചോദിച്ചാൽ, മുമ്പേ കുറെ ആളുകൾ ചെയ്തു വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് പണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടത്രേ, അങ്ങനെ പറയപ്പെടുന്നുണ്ടത്രേ, അങ്ങനെ പറഞ്ഞ അങ്ങനെ പോകും. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ ഇസ്നാദുണ്ട്, അതിലുള്ളത് മാത്രമേ ദീനാവുള്ളൂ. അതുകൊണ്ടാണ് ഇബ്നു മുബാറക് തന്നെ പറഞ്ഞത്, ഏതെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയാൻ സഹൂറിന്റെ സമയത്ത് തീരുമാനിച്ചാൽ, ഒരാൾ നബിയുടെ പേരിൽ കളവ് പറയാൻ എപ്പോൾ തീരുമാനിച്ചു, അത്താഴം തിന്ന നേരത്ത് തീരുമാനിച്ചു, സുബ്ഹീന് കുറച്ച് മുമ്പ് നേരം വിളിക്കുമ്പോൾ അവനെ ആളുകൾ വിളിച്ചിരിക്കും, കദ്ദാബ്, കള്ളനാണിവൻ എന്ന് ജനങ്ങൾ വിളിച്ചിരിക്കും. കാരണം എന്താ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംരക്ഷിക്കാൻ അള്ളാഹുവിടെ ഉലമാക്കളെ ഏർപ്പെടുത്തും. ഖിയാമത്ത് നാൾ വരെ ഈ ദീനെ സംരക്ഷിക്കാൻ അളവ് പറയാൻ കഴിയില്ല. സഹൂറിന്റെ നേരത്ത് പറയാൻ തീരുമാനിച്ച നേരം വിളിക്കുന്നതിന് മുമ്പ് അവൻ പിടിക്കപ്പെടും. കാരണം അത് ഇസ്നാദ് ഉള്ളത് കൊണ്ടാണ്. അൽ ഇസ്നാദു മിനദ്ദീൻ വലൗ അൽ ഇസ്നാദു ലഖാല മൻ ഷാഅ മാ ഷാ. ഇത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറഞ്ഞതാണ്. ഇതുപോലുള്ള അസറുകൾ സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമയിലുണ്ട്. അതിനും മുഹമ്മദ് ഫാദൽ അബ്ദുൽ ബാഖി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് അത്ര ശരിയായില്ല എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ആ മുഖദ്ദിമയിൽ ഹദീസുകൾ എന്ന് പറയാൻ ഏഴോ ഏത് ഹദീസുകളേ ഉള്ളൂ. ബാക്കി 80 അല്ലെങ്കിൽ 90 റിവായത്തുകൾ അസറുകളാണ്. അത് യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടിയിരുന്നു. പക്ഷേ ഇപ്പൊ ഈ നമ്പർ അടക്കം എത്രയുണ്ട്? 3000. ഈ അസറുകളടക്കം 3000 അസറുകളടക്കം സഹീഹ് മുസ്ലിമിൽ 3033 ഹദീസുകളുണ്ടെന്ന് പറയാം. ഇതിൽ ഇമാം മുസ്ലിമിന്റെ ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്തിട്ടുള്ളത് അബൂബക്കർ ഇബിൻ അബി ഷൈബ. ഇമാം മുസ്ലിമിന്റെ ഉസ്താദായ അബൂബക്കർ ഇബ്നു അബി ഷൈബ ബുഖാരിയുടെയും ഉസ്താദാണ്. ആര്? ഇബിനു അബി ഷൈബ എന്ന് കേട്ടിട്ടില്ലേ, മുസന്നഫു ഇബിനു അബി ഷൈബ. ഇബിനു അബി ഷൈബ പേരെന്താണ്? അബൂബക്കർ ഇബിനു അബി ഷൈബ, രണ്ടും കുഞ്ഞത്താണ്. അബൂബക്കർ എന്നുള്ളതും കുഞ്ഞത്താണ്, ഇബിനു അബി ഷൈബ എന്നുള്ളതും അബു ഷൈബ എന്നുള്ളതും കുഞ്ഞത്താണ്. അപ്പം ശരിക്കും പേര് അബ്ദുല്ലാഹി ബിനു മുഹമ്മദ്. അതിന്റെ പേരെന്താണ്? അബ്ദുല്ലാ. കുഞ്ഞത്താണ് അബൂബക്കർ. പിന്നെ ഉപ്പ മുഹമ്മദ്. ആ മുഹമ്മദിന്റെ കുഞ്ഞത്താണ് അബു ഷൈബ. അബൂബക്കർ ഇബിനു അബീഷ, ആ പേരിലാണ് കൂടുതൽ പ്രസിദ്ധനായിട്ടുള്ളത്, ഇബിനു അബി ഷൈബ. പേരെന്താ ശരിക്കും? അബ്ദുല്ലാഹി ബിനു മുഹമ്മദ്. ഈ അബ്ദുല്ലാഹി ബിനു മുഹമ്മദിൽ നിന്നാണ് ഇമാം മുസ്ലിം ഏറ്റവും കൂടുതൽ ഹദീസുകൾ സഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്തിട്ടുള്ളത്. അതായത് തൊട്ടടുത്തുള്ള ഷെയ്ഖാര അബൂബക്കർ ഇബ്നു അബി ഷൈബ അഥവാ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ്. ഇദ്ദേഹത്തിൽ നിന്ന് മാത്രം 1500 ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട് സഹീഹ് മുസ്ലിം. അപ്പോൾ സഹീഹ് മുസ്ലിം ഒരാൾ വായിച്ചു പോയാൽ 1500 സനദിൽ ആരുടെ പേര് കാണും? അബൂബക്കർ ഇബ്നു അബി ഷൈബ, അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ്. ഇതാണ് ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തതിൽ ആദ്യത്തെ ഷെയ്ഖാര അബൂബക്കർ ഇബ്നു അബി ഷൈബ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ്. രണ്ടാമത്തെ ആള് അബൂ ഖൈസമ സുഹൈർ ഇബ്നു ഹർബ്. അബൂ ഖൈസമ സുഹൈർ ഇബ്നു ഹർബ് ഇതാണ് രണ്ടാമത്തെ ഷെയ്ഖ്. രണ്ടാമത്തെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്തത്. ഇദ്ദേഹത്തിൽ നിന്ന് 1200 ഹദീസുകൾ റിവായത്ത് ചെയ്തു. അബൂ ഖൈസമ സുഹൈർ ഇബ്നു ഹർബ്. ആദ്യത്തെ ആൾ പേരെന്താ? അബൂബക്കർ ഇബ്നു അബി ഷൈബ കുനിയത്താണ്. ഇസ്മെന്താ? അബൂബക്കർ മുഹമ്മദ്. രണ്ടാമത്തെ അബൂ ഖൈസമ. ഖൈസമ ഖാ യാ സാ മീം യാ ഹത. അബൂ ഖൈസമ സുഹൈർ ഇബ്നു ഹർബ് ഇതാണ് രണ്ടാമത്തെ ഷെയ്ഖ്. ഇദ്ദേഹത്തിന് എത്രത്തോളം ഏകദേശം എത്ര റിവായത്ത് ചെയ്തിട്ടുണ്ട്? 1200. ഇനി അടുത്തത് ഈ സഹീഹ് മുസ്ലിമിലെ സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, മുഖദ്ദിമയില് നാം മുസ്ലിം വായിക്കുന്ന ആളോട് സംസാരിക്കാൻ നമ്മളോട് ഇങ്ങനെ പറയാം ചില കാര്യങ്ങൾ. അപ്പൊ മുഖദ്ദിമയിൽ മുഖദ്ദിമക്കുള്ള പ്രത്യേകത, മുഖദ്ദിമ മുസ്തലഹുൽ ഹദീസിൽ എഴുതപ്പെട്ട മുസ്തലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസ് നിദാന ശാസ്ത്രം, അതായത് സഹീഹ് ദൈഫ്, എങ്ങനെ സഹീഹാവും എങ്ങനെ ദൈഫാവും, ഇതൊരു പ്രത്യേക ഇൽമാണ്. ഈ ഇൽമിൽ എഴുതപ്പെട്ടവയിൽ വളരെ ആദ്യമായി എഴുതപ്പെട്ടവയിൽ ഒന്നാണെന്ത്? സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമ. മനസ്സിലാവും, മുസ്തലഹുൽ ഹദീസിനെ കുറിച്ച് വലിയ പാഠങ്ങൾ നമുക്ക് ഇന്ന് കിട്ടും സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ നിന്ന് കിട്ടും. മുസ്തലഹുൽ ഹദീസ് മാത്രമായിട്ട് എഴുതിയ ഒരുപാട് കിതാബുകളുണ്ട്. മുസ്തലഹുൽ ഹദീസിൽ മാത്രമായി എഴുതിയ ഒരുപാട് കിതാബുകളുണ്ട്. പക്ഷേ സഹീഹ് മുസ്ലിം ഹദീസിന്റെ കിതാബാണ്. ഇൽമുൽ ഹദീസ് അല്ല, ഫിൽ ഹദീസ്. മുസ്തലഹുൽ ഹദീസ് അല്ല, ഹദീസാണ്. പക്ഷേ മുഖദ്ദിമ എന്ത്, ഏതാ വിഷയം? മുസ്തലഹുൽ ഹദീസ്. മുസ്തലഹുൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസിൽ ആദ്യമായി എഴുതപ്പെട്ട കിതാബ് ഏതാണ്? ആദ്യം എഴുതപ്പെട്ടു, പണ്ട് കാലത്ത് എഴുതപ്പെട്ടത് അൽ മുഹദ്ദസ്, അൽ ഫാസിൽ ബൈന റാവി വൽ വാഇ. അൽ മുഹദ്ദസ് അൽ ഫാസിൽ ബൈന റാവി വൽ വാഇ. അൽ മുഹദ്ദസ് അൽ ഫാസിൽ ബൈന റാവി വൽ വാഇ, ഇതാണ് ഇൽമുൽ ഹദീസിൽ ആദ്യമായി എഴുതപ്പെട്ട കിതാബ്. എഴുതിയാളുടെ പേര്, എഴുതിയാൾ അറിയപ്പെടുന്നത് സ്ഥലത്തിലേക്ക് ചേർത്തിട്ടാണ്, അറാമി ഹുർമുസി. റാം ഹുർമുസ് എന്ന ഫാരിസിലെ, പേർഷ്യയിൽപ്പെട്ട, ഇന്നത്തെ ഇറാനിൽപ്പെട്ട സ്ഥലമാണ്. റാം ഹുർമുസീൻ എഴുതേണ്ടത് അലിഫ് ലാം റാ, അലിഫ് മീം, എന്നിട്ട് ആ മീമിനോട് ചേർത്തിട്ട് തന്നെ ഹ ഹുർമുസി, റാമി ഹുർമുസി. ഇത് നസബാണ്, സ്ഥലത്തിലേക്ക് ചേർത്ത് വിളിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പേര് അൽ ഹസൻ ബിൻ അബ്ദുറഹ്മാൻ, അൽ ഹസൻ ബിൻ അബ്ദുറഹ്മാൻ, അബു മുഹമ്മദ് അൽ ഹസൻ ബിൻ അബ്ദുറഹ്മാൻ. ഇതറ 360 വഫാത്തായ ആളാണ്, പേർഷ്യക്കാരനാണ്. റാമി ഹുർമുസി, ഇദ്ദേഹത്തിന്റെ അൽ മുഹദ്ദസുൽ ഫാസിൽ ബൈന റാവി വൽ വാഇ. എന്താ പേര്? അൽ മുഹദ്ദസ് അൽ ഫാസിൽ ബൈന റാവി വൽ വാഇ. എഴുതിയത് കേൾക്കുക എന്നുള്ള അർത്ഥത്തില്ല, വാഅന്ന് പറഞ്ഞാൽ വെറും കേൾക്കലല്ല, ഗ്രഹിക്കുക. ഇസ്മഉ വഉ, പ്രസംഗിക്കുന്ന ആളുകൾ ചിലപ്പോ പറയും ഇസ്മഉ വഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, റുബ്ബ മുബല്ലഗിൻ ഔഅ, റുബ്ബ മുബല്ലഗിൻ ഔഅ മിൻ സാമിഇൻ. എത്ര എത്ര ഈ ഹദീസ് പിന്നെ കേൾക്കുന്ന ചില ആളുകൾ ഉണ്ടാവും, അവർ ഔഅ, നന്നായി ഗ്രഹിക്കുന്ന ആളായിരിക്കും, മിൻ സാമിഇൻ, നേരിട്ട് കേട്ട ആളേക്കാളും. നമ്മളൊരു ഇൽമു ഇട്ടിട്ട് ഒരാൾക്ക് എത്തിച്ചു കൊടുത്താൽ ചിലപ്പോ നമ്മളെക്കാളും അതാര് മനസ്സിലാക്കും? കേട്ട ആൾ മനസ്സിലാക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് എന്ത്? റുബ്ബ മുബല്ലഗിൻ ഔഅ മിൻ സാമിഇൻ ഔ കമാ ഖാൽ. ചിലപ്പോ ഇത് നേരിട്ട് കേൾ, ഏത് ഹദീസിലാ അത്? ഹജ്ജത്തുൽ വദാഇന്റെ ഹദീസിലാ, ഫലിയുബല്ലഗ് ഷാഹിദുൽ ഗായിബ്. ഇത് കേൾക്കുന്നവൻ, ഇവിടെ ഉള്ളവൻ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിയാണ്. ചില ആളുകളുണ്ട് അവർ ഈ കേൾക്കുന്നവരെക്കാളും എന്തായിരിക്കും, ഹദീസ് ഉൾക്കൊള്ളാം, ആ ഹദീസ് ഉൾക്കൊള്ളാൻ ആർക്കും പറ്റും. അതുകൊണ്ടാണ് ചില ഉസ്താദുമാരെക്കാളും മിടുക്കന്മാരായിട്ടുണ്ടായി ശിഷ്യന്മാർ. എന്താ കാരണം? അത് അവർക്ക് വായു കൂടുതലാണ്, വായും ഫഹമും കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ വായി എന്ന് പറഞ്ഞാൽ ഗ്രഹിച്ചെടുക്കുന്ന, ബുഖാരി അങ്ങനെ തന്നെ. ബുഖാരിക്ക് ഒരുപാട് ഉസ്താദുമാരെക്കാളും മഷൂറായിട്ടുണ്ടായി ഇമാം ബുഖാരി, ഇമാം അഹമ്മദ്, ഒരുപാട് ആളുകൾ. അപ്പൊ ബൈന റാവി വൽ അൽ മുഹദ്ദസുൽ ഫാസിൽ ബൈന റാവി വൽ വാഇ, ഏതേതാരാ? അറാമി ഹുർമുസി. പേര് അൽ ഹസൻ ഇബ്നു, അൽ ഹസൻ ഇബ്നു അബ്ദുറഹ്മാൻ, അബു മുഹമ്മദ് അൽ ഹസൻ ഇബ്നു അബ്ദുറഹ്മാൻ. ഹിജ്റ 360 വഫാത്തായി. ഏത് നാട്ടുകാരനാണ്? പേർഷ്യൻ. അപ്പോ ഇദ്ദേഹം എഴുതിയതാണ് ഈ കിതാബ്, ആദ്യത്തെ മുസ്തലഹുൽ ഹദീസിലെ ആദ്യത്തെ കിതാബ്. പക്ഷേ മുസ്തലഹുൽ ഹദീസിൽ മാത്രമായി എഴുതിയതല്ല സഹീഹ് മുസ്ലിം. സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദമയായിട്ട് മുഖദ്ദിമയായി ഇമാം മുസ്ലിം എഴുതിയതാണ്, പക്ഷെ അത് ഏതാ വിഷയം? മുസ്തലഹുൽ ഹദീസ് ഔ ഇൽമുൽ ഹദീസ് അങ്ങനെ ആയിട്ടുള്ളത്. ഇനി സഹീഹ് മുസ്ലിമിനെ കുറിച്ച് നമ്മൾ കിതാബിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാനുള്ളത് ഷർഹുകളെ കുറിച്ചാണ്. ഷർഹ്
ആര് പേര്?
അൽ ഹസൻ ഇബ്നു അബ്ദുറഹ്മാൻ അബു മുഹമ്മദ്, അബു മുഹമ്മദ് അൽ ഹസൻ ഇബ്നു അബ്ദുറഹ്മാൻ, ഹിജ്റ 360 വഫാത്തായത്. വേറെ കിതാബുകളുടെ ഇദ്ദേഹം എഴുതിയത്. അടുത്തത് ഷർഹുകളെ പറ്റിയാണ്. സഹീഹ് മുസ്ലിമിന്റെ ഏറ്റവും അറിയപ്പെട്ട ഷർഹ് ഏതാണ് എല്ലാവർക്കും അറിയുള്ളത്? ഷർഹ് മുസ്ലിം ആര് എഴുതിയത്? നവവി, ഇമാം നവവി, ഇമാം അന്നവവി, യഹ്യ ബിനു ഷറഫ് അബു സക്കരിയ്യ യഹ്യ ബിനു ഷറഫ് അന്നവവി എന്നാണ് മുഴുവൻ പേര്. അബു സക്കരിയ്യ യഹ്യ ബിനു ഷറഫ് അന്നവവി, അന്നവവി. നവവി നമുക്കറിയാം വളരെ പിൽക്കാലത്തുള്ള ആലിമാണ്. നവവിയുടെ വളരെ പ്രസിദ്ധമായ വേറെ കിതാബുകളുണ്ട്, റിയാദു സാലിഹീൻ എല്ലാവർക്കും അറിയാം, റിയാദു സാലിഹീൻ, അതുപോലെ അൽ അർബഊൻ അന്നവവിയ 40 ഹദീസ്, അൽ അദ്കാർ, അൽ അദ്കാർ ദിക്റുകൾ ഇത്, ഷറഹുൽ മുഹദ്ദബ്, ഷറഹ് മുഹദ്ദബ്. വേറെ കിതാബുകളുണ്ട് ഇമാം നവവിക്ക്, ഫതാവ് ഉണ്ട്. ഈ നവവിയുടെ ഷറഹാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്, മുസ്ലിം സാധാരണക്കാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഷറഹാണ്. ഈ നവവിയുടെ ഷറഹ് ചില സ്ഥലത്ത് മുതവലായിരിക്കും, ചില സ്ഥലത്ത് മുഖ്തസറായിരിക്കും. ചില ഹദീസുകൾ വിശദീകരിക്കും ഇമാം നവവി എന്ത് ചെയ്യും? തൊയിലായി പറയും, വളരെ വിശാലമായി വിശദീകരിക്കും. ചില സ്ഥലത്തോ എഖ്തിസാറി ചുരുക്കി പറയും. ഇതാണ് ഇമാം നവവിയുടെ ശൈലി. നമുക്കറിയാം ഹദീസിന്റെ ഷറഹുകളിൽ അല്ല, കിതാബുകളിൽ ഒരു കിതാബുൽ ഇൽം, ഇൽമിന്റെ കിതാബാണ് എന്ന് വരെ ഉലമാക്കൾ പേര് വിളിച്ച കിതാബാണ് ഫത്ഹുൽ ബാരി. ഏത്? ഇബ്നു ഹജർ അസ്കനാനിയുടെ ഫത്ഹുൽ ബാരി, സഹീഹ് ബുഖാരിക്കേതേ വിശദീകരണം. അതുപോലൊരു കിതാബ് വേറുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത്രയും അളീമായ കിതാബാണത്. ആ കിതാബിന്റെ പ്രത്യേകത, ഒരാൾ എന്തെങ്കിലും ഒരു വിഷയം പരതാൻ വേണ്ടി സഹീഹ് ഫത്ഹുൽ ബാരി എടുത്ത് തുറന്നു നോക്കിയാൽ, അയാൾ അങ്ങനെ വായിച്ചു പോയാൽ, അയാള് ഏത് വിഷയമാണ് അന്വേഷിച്ചത് അത് അയാൾ മറന്നു പോകും. ഏത് എന്താണ് അയാൾക്ക് വേണ്ടത് അത് അയാൾ മറന്നു പോകും. അങ്ങനെയുള്ള ഫായിദകൾ, ഗുണപാഠങ്ങൾ, ഉപകാരങ്ങൾ, അയൽമിന്റെ ഉപകാരങ്ങൾ അയാൾക്ക് ഫത്ഹുൽ ബാരിയിൽ നിന്ന് കിട്ടും. അതാണ് ഇബ്നു ഹജർ അസ്കലാനിയുടെ ഫത്ഹുൽ ബാരിയുടെ പ്രത്യേകത. ഇബ്നു ഹജർ അസ്കലാനി എത്രയോ വർഷം എടുത്തിട്ട് എഴുതിയതാണ് സഹീഹ് ബുഖാരിക്ക് വിശദീകരണം. പൂർത്തിയായ ദിവസം ഇബ്നു ഹജർ എന്ത് ചെയ്തു? കുറെ ആളുകളെ വിളിച്ചിട്ട് നല്ലൊരു ഫുഡ് കൊടുത്തു, ഭക്ഷണം കൊടുത്തു. അങ്ങനെ അത്രയും അളിയുമായ കിതാബാണ്. അപ്പോ ഫത്ഹുൽ ബാരി മുസ്ലിമിന്റെ ഷർഹായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ അങ്ങനെ മാഷാല്ലാ മത്തഫഖ് അലൈഹി ഷൈഖാൻ. ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് ഒരുപാടുണ്ടല്ലോ മുസ്ലിം, ആയിരത്തിലധികം ഹദീസുകൾ, ആയിരത്തിലധികം ഹദീസുകൾ ആര് റിവായത്ത് ചെയ്തിട്ടുണ്ട്? ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ ഷറഹ് എവിടെ നിന്ന് കിട്ടും? ഫത്ഹുൽ ബാരി ഇന്ന് തന്നെ കിട്ടും. ഫത്ഹുൽ ബാരി ഷറഹ് മുസ്ലിമിനെക്കാളും അതിൽ ഫായിദുണ്ട്. ഇമാം നവവിയുടെ കിതാബിനെക്കാളും ഫായിദ ഏതിനുണ്ട്? ഇബ്നു ഹജറിന്റെ ഫത്ഹുൽ ബാരിക്കുണ്ട്. അപ്പൊ അത്രയും ഒരുപാട് ഹദീസുകൾ, ആയിരത്തിൽ അധികം ഹദീസുകളുടെ ഷറഹ് ഫത്ഹുൽ ബാരി തന്നെ കിട്ടും. ഇനി ബാക്കിയുള്ളത് ഇമാം മുസ്ലിമിന്റെ ഷർഹുണ്ട്. ഇതാണ് പഴയ കാലത്തുള്ള ഷർഹ്. എന്നാൽ ഇക്കാലത്ത് നല്ലൊരു ഷർഹ് ഇമാം മുസ്ലിമിന്റെ സഹീഹിന് എഴുതിയിട്ടുണ്ട്. ആരാണ് ഇപ്പൊ ജീവിച്ചിരിക്കണ? മുഹമ്മദ് ആദം അൽ അത്യൂബി, ആദം എത്യോപ്യ, എത്യോപ്യയിലുള്ള മുഹമ്മദ് അലി ആദം ഹഫളഹുല്ലാ എത്യോപ്യക്കാരനാണ്. ഇപ്പൊ മക്കയില് ജീവിച്ചിരിക്കുന്ന മസ്ജിദുൽ ഹറാമില് ജനങ്ങളെ ഹദീസ് പഠിപ്പിക്കുന്ന മഹാനായ ആലിമാണ്. അദ്ദേഹത്തിന്റെ കിതാബിന് അബ്ദുൽ മഹ്സിൻ അബ്ബാദൽ ബദറൊക്കെ അദ്ദേഹത്തിന്റെ ഷർഹുകളെ പോഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നസായിക്ക് ഷർഹ് എഴുതിയിട്ടുണ്ട്, നസായിക്ക് ഷർഹ് എഴുതിയിട്ടുണ്ട്. അതുപോലെ മുസ്ലിമിന്റെ ഷർഹ്, മുസ്ലിമിനും ഷർഹ് എഴുതിയിട്ടുണ്ട്. ഈ മുഖദ്ദിമ ഉണ്ടല്ലോ, മുഖദ്ദിമ സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമ, മുഖദ്ദിമക്ക് മാത്രം രണ്ട് വോള്യം, മുഖദ്ദിമ ഷർഹ് ചെയ്യാൻ വേണ്ടി മാത്രം രണ്ട് വോള്യമുള്ള കിതാബുണ്ട്. ഖുർറത്തു ഐനുൽ മുഹ്താജ് കിതാബിന്റെ പേര്, ഖുർറത്തു മുഖദ്ദിമയുടെ ഷർഹിന്റെ പേരാണ്. ഖുർറത്തു ഐനുൽ മുഹ്താജ് ഫി ഷർഹി മുഖദ്ദിമ സഹീഹിൽ ഇമാം മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ്, ഖുറത്തു ഐനി അൽ മുഹ്താജ് ഫി ഷർഹി മുഖദ്ദിമ സഹീഹിൽ ഇമാം മുസ്ലിം ഇബ്ൻ അൽ ഹജ്ജാജ്. അപ്പോ സജോത്തില്ലേ, സജോത്തോ ഇല്ലേ, കിതാബുകളുടെ പേരിൽ സജോ ഒക്കും എപ്പോഴും, അതായത് സജ ഇപ്പൊ നോക്കി അൽ ഖൗലുൽ മുബീൻ ഫി അഖ്താഇൽ മുസല്ലീൻ കണ്ടൊരു പോലെ ഇല്ലേ, അസ്സാരിമുൽ മസ്ലൂൽ അലാ ഷാതിമുർ റസൂൽ ബിൻ തൈമിയുടെ കിതാബ്, റസൂൽ മസ്ലൂൽ ഒരുമിച്ച് വന്നില്ലേ, അങ്ങനെയാണ് കിതാബുകളുടെ പേരിന്റെ ഭംഗി. ഒരുപാട് കിതാബുകൾക്ക് അങ്ങനെ കാണാം. അപ്പോ ഫത്ഹുൽ ബാരി ബിഷറഹി സഹീഹിൽ ബുഖാരി, ഫത്ഹുൽ ബാരി ഷറഹി സഹീഹിൽ ബുഖാരി, എന്താണ് ഹദിയുസ്സാരി മുഖദ്ദിമത്തി ഫത്ഹുൽ ബാരി, ഹദിയുസ്സാരി എന്റെ ഒന്നാമത്തെ. അതുപോലെ ഇത്ര കിതാബ് ഇബ്നു തൈമിയുടെ തന്നെ റഫ്ഉൽ മലാം عن عن الائمه الاعلام رفع الملام عن الائمه الاعلام നാല് ഇമാമിങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ നീക്കൽ. നാല് ഇമാമിങ്ങൾ അവരെ അഭിപ്രായവ്യത്യാസത്തിലായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുറവല്ല, പിന്നെ അത് അവരുടെ ഇജ്തിഹാദ്. അപ്പോൾ അവരെ കുറിച്ച് എന്തൊക്കെ സംശയങ്ങൾ അവർക്കുണ്ടോ, ജനങ്ങൾക്കുണ്ടോ, ആ സംശയങ്ങൾ നീക്കുന്ന കിതാബാണ് رفع الملام عن الائمه الاعلام ابن تيميه. എന്നതുപോലെ ആദം ഇസ്യൂബിന്റെ കിതാബിന്റെ പേര് ഖുറത്തു ഐനിൽ മുഹ്താജ് ഫി ഷർഹി മുഖദ്ദിമത്തി അൽ ഇമാം മുഖദ്ദിമത്തി സഹീഹിൽ ഇമാം മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ്, ഹജ്ജാജ് മുഹ്താജ്. ഇനി ഇതിപ്പോ ഈ കാലത്ത് എഴുതിയതാണ് ഈ കിതാബ്. ഞാൻ ഇതിന്റെ മുഖദ്ദിമ കണ്ടപ്പോ ഖദീമിന് കുറച്ച് ഭാഗം വായിച്ചു നോക്കിയപ്പോ ഓരോ ലഫ്ദ് ലഫ്ദായിട്ട് വിശദീകരിക്കുന്നുണ്ട് മുസ്ലിമിന്റെ ഓരോ വാക്ക്. ആദ്യം പറയാം അഷ്റഹുൽ ഇജ്മാലി, മൊത്തത്തിലുള്ള വിശദീകരണം. പിന്നെ അഷ്റഹുൽ തഫ്സീലി, മുറിച്ചു മുറിച്ചുള്ള ശരിയാണ്. അങ്ങനെ എഴുതിയ കിതാബാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആലി. അപ്പോ ഇനി നമ്മൾ നേരെ സഹീഹ് മുസ്ലിമിലേക്ക് കടക്കുന്നു. മുഖദ്ദിമത്തുൽ കിതാബ് ലിൽ ഇമാമി മുസ്ലിം, മുഖദ്ദിമത്തുൽ കിതാബ് ലിൽ ഇമാമി മുസ്ലിം, മുഖദ്ദിമത്തുൽ കിതാബ് അഫ്ലോയിക്കോ കുറച്ച് നീട്ടിക്കോ വായിച്ചു. മുഖദ്ദിമത്തുൽ കിതാബ് ദൗരാച്ചു ചതുലാച്ചു.
بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين صلى الله على محمد خاتم النبيين وعلى جميع الأنبياء والمرسلين أما بعد.
بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين وصلى الله على محمد خاتم النبيين وعلى جميع الأنبياء والمرسلين أما بعد. ഇമാം മുസ്ലിം ഷെയ്ഖ് ഇമാം മുസ്ലിമാണ് ഈ പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനെ സ്തുതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ ആയത്ത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ കിതാബ് തന്നെ തുടങ്ങിയിട്ടുള്ളത്. അല്ലാഹുവിന് ഹംദ്, അവനാണ് എല്ലാ ഹംദും യോജിച്ചിട്ടുള്ളത്. അൽഹംദു അലിഫ്ലാം ആദ്യം പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലായി അതിന്റെ അർത്ഥം എന്താ. ജമീഉ ജിൻസിൽ ഹംദ്, എല്ലാ ഹംദും, എല്ലാ ഹംദും ലില്ലാഹി, ആർക്കുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ, അള്ളാഹു അവനെ തന്നെ ഹംദ് ചെയ്തു. അള്ളാഹു അവനെ തന്നെ ഹംദ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി എന്ത്, അവന് ഹംദ് ഇഷ്ടമാണ്. അള്ളാഹുക്ക് എന്ത് ഇഷ്ടമാണ്, ഹിബ്ബുൽ ഹംദ്, അവന് ഹംദ് ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ റബ്ബിനെ ചില മഹാമിതികൾ കൊണ്ട് ഹംദ് ചെയ്തിരിക്കുന്നു, റബ്ബിനെ ഞാൻ ചില ഹംദ് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ്, അമാ ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ്, നിന്റെ റബ്ബ് ഹംദ് ഇഷ്ടപ്പെടുന്നു. ഹംദ് വേണം ആദ്യം ദുആ ചെയ്യുമ്പോൾ, ഹംദ് വേണം, ഹംദും സലാത്തും, അള്ളാഹുവിനെ ഹംദ് ചെയ്യണം. അതുപോലെ ഹംദ് തെളിവാണ്, ഹുബ്ബിനുള്ള തെളിവാണ് ഹംദ്, സ്നേഹത്തിനുള്ള തെളിവാണ് ഹംദ്. അപ്പൊ അള്ളാഹു അവനെ തന്നെ ഹംദ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. വഹുവ യുഹിബ്ബു നഫ്സഹു, അള്ളാഹു അവനെ തന്നെ എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. അള്ളാഹു അവനെ, അവൻ സ്വയം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിനുള്ള തെളിവാണ്. മാത്രമല്ല റബ്ബ്, റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖ് അൽ മാലിക് അൽ മുദബ്ബിർ, എല്ലാത്തിനെ സൃഷ്ടിച്ച നിയന്ത്രിക്കുന്ന മാലിക്കായ ഉടമസ്ഥനായവനാണ് അള്ളാഹു. അൽ ആലമീൻ, ആലമീൻ എന്ന് പറഞ്ഞാൽ മാ സിവല്ലാഹ്, ആലമീൻ എന്നാൽ മാ സിവല്ലാഹ്, അള്ളാഹു അല്ലാത്തതെല്ലാം. അപ്പൊ അള്ളാഹു അല്ലാത്തതിന്റെ എല്ലാം റബ്ബാണ് അവൻ, ബാക്കിയുള്ളതൊക്കെ മർബൂബ്, അവന്റെ അടിമകളാണ്. വലആഖിബത്തു ലിൽമുത്തഖീൻ, വലആഖിബത്തു ലിൽമുത്തഖീൻ ഖുർആനിൽ വന്നതാണ്. വലആഖിബത്തു ലിൽമുത്തഖീൻ അതും ഖുർആനിൽ വന്നതാണ്. എന്താണ് ആഖിബ? ആഖിബ അവസാനം, ലിൽ മുത്തഖീൻ അവസാനം ആർക്കായിരിക്കും? തഖ്വയുള്ളവർക്കാണ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ വിജയം, ഫൗസ്, ഫൗസ് അൽ അഖീർ, അത് ആർക്കാണ്? ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾ. തഖ്വ എന്ന് പറഞ്ഞാൽ അമലുൻ ബിതാഅത്തില്ലാ റജാ റഹ്മത്തില്ലാ അലാ നൂരിൻ മിൻ അല്ലാഹ്, തർക്കു മഅസിയത്തില്ലാ മഖാഫത ഇഖാബില്ലാ അലാ നൂരിൻ മിൻ അല്ലാഹ്. നീ അള്ളാഹിനെ അനുസരിക്കലാണ്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവന്റെ നൂർ അനുസരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചതനുസരിച്ച്. തർക്കു മഅസിയത്തില്ല, അവനെ നീ ധിക്കരിക്കാതിരിക്കലാണ്, മഅസിയത്തിൽ ഉപേക്ഷിക്കലാണ്. മഖാഫത ഇഖാബിൽ, അവന്റെ ശിക്ഷ പേടിച്ചുകൊണ്ട്, അലാ നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള നൂർ അനുസരിച്ചുകൊണ്ട്, വെളിച്ചം അനുസരിച്ചുകൊണ്ട്, അഥവാ അവന്റെ റസൂൽ പഠിപ്പിച്ചനുസരിച്ചുകൊണ്ട്. അതാണ് തഖ്വയുള്ള ആളുകൾ. അങ്ങനെയുള്ള തഖ്വയുള്ള ആളുകളാണ് അവർക്കാണ് അല ആഖിബ, അവസാനത്തെ വിജയം അവർക്കായിരിക്കും. എന്നിട്ട് ഇമാം പറഞ്ഞു, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ, സല്ലല്ലാഹു അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹുവിന്റെ സലാത്ത് ഉണ്ടാകട്ടെ, സലാത്ത് ഉണ്ടാകട്ടെ. സലാത്തും സലാമും പറയലാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. സലാത്തും സലാമും പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ, അല്ലെങ്കിൽ നബിയെ കുറിച്ച് ഓർമ്മ വന്നാൽ, അല്ലാതെയും സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി, അള്ളാഹു നബിക്ക് സലാത്ത് കൊടുക്കട്ടെ, വസല്ലം, അതുപോലെ സലാമും കൊടുക്കട്ടെ. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞെന്താ, യാ അയ്യുഹല്ല ഇന്ന അല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്ഷ കൊടുക്കുന്നു, സലാത്ത് കൊടുക്കുന്നു. വമലായികതഹു, മലക്കുകൾ നബിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, സല്ലു അലൈഹി, നബിക്ക് നിങ്ങൾ സലാത്ത് ചൊല്ലുക, വസല്ലിമു തസ്ലീമ, സലാമും ചൊല്ലുക. സലാം എല്ലാവർക്കും അറിയാം, അസ്സലാമു അലൈക യാ റസൂലുള്ളാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ജീവിതത്തിൽ വന്ന് പറയാറുണ്ട്. നമ്മളും അത്തഹിയാത്തിൽ പറയുന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലുള്ളാ എന്ന് പറയും, സുന്നത്താണ്. അബൂബക്കറിന്റെ ഖബറിന്റെ അടുത്തെത്തിയാൽ അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ ഉമർ എന്ന് രണ്ട് മൂന്നാളുടെയും ഖബർ അടുത്തടുത്താണ് പറയൽ, സുന്നത്താണ്. അപ്പൊ സലാം, സലാത്ത്, ഇത് രണ്ടും പറയലാണ് പൂർണ്ണമായ രൂപം. കാരണം ഖുർആനിൽ അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൈഫ നുസല്ലി അലൈക യാ റസൂലുള്ളാഹ്, എങ്ങനെയാണ് നബിയെ ഞങ്ങൾ താങ്കൾക്ക് സലാത്ത് പറയേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി. അത് അങ്ങനെയും വന്നിട്ടുണ്ട്, വേറെ രൂപത്തിൽ വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്, ചുരുക്കിയ രൂപത്തിൽ വന്നിട്ടുണ്ട്, ഫിൽ ആലമീൻ എന്ന് കൂട്ടി വന്നിട്ടുണ്ട്. അതുപോലെ നബിയുടെ കുടുംബാംഗങ്ങളെ ചേർത്തിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ എട്ടോള രൂപത്തിൽ വന്നത് അതുപോലെ ചൊല്ലണം. സയ്യിദന എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലാത്തിലൊന്നും വന്നിട്ടില്ല, സയ്യിദന എന്ന്. അതേസമയം ഒരാൾ പ്രസംഗത്തിലോ അല്ലെങ്കിൽ എഴുത്തിലോ സല്ലല്ലാഹു അലൈഹി സയ്യിദന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണ്, അങ്ങനെ പറയാം. കാരണം റസൂലുള്ളാഹ് സയ്യിദാണ്, സയ്യിദു വലദി ആദം, എല്ലാവരും സയ്യിദാണ്. പക്ഷേ ഇബാദത്തിന്റെ ഭാഗമായി ഇപ്പോ നിസ്കാരത്തിൽ നമ്മളങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പാടില്ല, പാടില്ലാത്തതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലാണ് പറയുന്നത്. അതല്ലാതെ സാധാരണ സമയത്ത് എഴുത്തിലോ പ്രസംഗത്തിലോ ഒന്നും ഒരാൾ പറഞ്ഞാൽ അത് തെറ്റല്ല. സയ്യിദന എന്ന് പറഞ്ഞാൽ ലബാസ്, കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ള വിശേഷണങ്ങൾ പറയുന്നതിൽ കുഴപ്പമില്ല. ഇമാം അപ്പൊ സലാത്തും സലാമും മുഴുവനായി പറയലാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ അപ്പൊ എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അലൈഹി സലാത്തു വസ്സലാം, അലൈഹി സലാത്തു വസ്സലാം, ഇത് രണ്ടും പറയാനാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. ഒന്നുകിൽ മുഹമ്മദ് എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് കേട്ടാൽ അലൈഹി സലാത്തു വസ്സലാം, രണ്ടു ഒരേ അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാലും അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാലും രണ്ടുവരെ അർത്ഥം. ഏത് നബിമാരുടെ പേര് കേട്ടാലും ഏത് നബിയുടെ പേര് കേട്ടാലും നമുക്ക് ഒന്നുകിൽ എന്തു പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ എന്തു പറയാം അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടും പറയാം. രണ്ടുവരേ അർത്ഥം, ഒരു വ്യത്യാസമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാലും അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാലും യാതൊരു വ്യത്യാസമല്ല. ഇത് മുഴുവൻ പറയലാണ് ശരിയായ രൂപം. റംസ് ഒഴിവാക്കലാണ് ശരിയായ രൂപം. എന്താ റംസ്? അമാന റംസ് ചിഹ്നം. അറബിയിലെഴുതുമ്പോൾ ചില ആളുകൾ സാദ് മാത്രമേ എഴുതും, സാദ്. ചില ആളുകൾ സല്ലാം എന്ന് എഴുതും, സാദ് ലാം ഐൻ മീം സല്ലാം. മലയാളത്തിൽ സാ സ്വ ഇങ്ങനെ റംസാക്കൽ അത് ശരിയായ രീതിയല്ല. റംസാക്കുക, ചിഹ്നം കൊണ്ട് മതിയാക്കൽ ശരിയായ രീതി അല്ല. ശരിയായ രീതി എന്താണ്? അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മുഴുവനായി പറയലും മുഴുവനായി എഴുതലുമാണ്. മുഴുവനായി പറയുമ്പോൾ ആരും അങ്ങനെ പറയല്ല, സല്ലാം എന്ന് പറയല്ല, സാ എന്ന് പറയല്ല. അവർ അതുപോലെ തന്നെ എഴുത്തിലും പറയുമ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെ എഴുത്തിലും മുഴുവനായി പറയലാണ് ശരിയായ രീതി. എത്രത്തോളം? ഫൈറൂസാബാദി ഖാമൂസുൽ മുഹീത്ത് എന്ന പ്രസിദ്ധമായ ഖാമൂസ് ഡിക്ഷണറി എഴുതിയിട്ടുള്ള ഫൈറൂസാബാദി മുഴുവൻ മുഹമ്മദ് ഇബ്നു യാഖൂബ് എന്നാണ് മുഴുവൻ പേര്. മുഹമ്മദ് ഇബ്നു യാഖൂബ് മജ്ദുദ്ദീൻ എന്ന് ലഖബ് കിട്ടിയിട്ടുണ്ട്. മജ്ദുദ്ദീൻ മുഹമ്മദ് ഇബ്നു യാഖൂബ് അൽ ഫൈറൂസാബാദി, അൽ ഫൈറൂസ് ആബാദി, ഹിജറ 817 വഫാത്തായ മഹാനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫാരിസിയാൻ, അതായത് പേർഷ്യക്കാരനാണ്. ഫൈറൂസാബാദിയിൽ ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേര് അസ്സലാത്തു വൽ ബുഷർ ഫി സ്സലാത്തി അലാ ഖൈറിൽ ബഷർ. സജീവത്തില് അസ്സലാത്തു വൽ ബുഷർ ഫി സ്സലാത്തി അലാ ഖൈറിൽ ബഷർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് സലാത്ത് പറയുന്നതിനെ പറ്റിയുള്ള ഒരു കിതാബാണ് അസ്സലാത്തു. അസ്സലാത്തു സാദ് സാദ് അവസാന ഹാത്ത അല്ല, ത ഉൽ മബ്സൂത്ത സാധാരണ താഴെ തന്നെ ഇത് അസ്സലാത്തു വൽ ബുഷർ. അസ്സലാത്തു വൽ ബുഷറു അലാ ഫി സ്സലാത്തി അലാ ഖൈറിൽ ബഷർ. അസ്സലാത്തു വൽ ബുഷർ ഫി സ്സലാത്തി അലാ ഖൈറിൽ ബഷർ അൽ ഫൈറൂസാബാദ് മുഹമ്മദ് ഇബ്നു യാഖൂബ് മജ്ദുദ്ദീൻ തുഫിയ സന 817 വഫാത്തായി. അസ്സലാത്തു വൽ ബുഷർ ഫി സ്സലാത്തി അലാ ഖൈറിൽ ബഷർ. ഈ കിതാബില് ഫൈറൂസാബാദ് പറയുന്നത് ഇങ്ങനെ സലാം എന്നൊക്കെ എഴുതുന്ന ആളുകൾ കുസാല മടിയന്മാരാണ്. മടിയന്മാരായ ചില ആളുകൾ ചെയ്യുന്നത് പോലെ നീ സലാം സാ എന്നൊന്നും എഴുതരുത് എന്നാണ് ഫൈറൂസാബാദ് പറയുന്നത്. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എഴുതുമ്പോൾ എന്ത് ചെയ്യും, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മുഴുവൻ എഴുതും. ഇനി ഞങ്ങൾക്ക് എഴുതാൻ സമയമില്ലേ, ഞങ്ങൾ സ്ഥലം വെച്ചുവിടും. എന്തിന്? പിന്നെ സമയം കിട്ടുമ്പോൾ എഴുതാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞങ്ങൾ പൂർണ്ണമായി എഴുതും. എഴുതാൻ സമയമില്ല, തിരക്കിട്ട് കേട്ട് എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്ഥലം ഒഴിച്ചു വിട്ടിട്ട് പിന്നെ എഴുതും. അങ്ങനെ വരെ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞ ഉലമാക്കാരുണ്ട്. ഏത് റംസ് ചിഹ്നം എഴുതാന്ന് പറഞ്ഞ ഉലമാക്കാരുണ്ട്. പക്ഷെ അല്ലാഹു അലം കൂടുതൽ ശരിയായിട്ടുള്ളത് എന്താ, മുഴുവനായിട്ട് എഴുതാന്നുള്ളതാണ്. ഓ എഴുതുന്നില്ലെങ്കിൽ കുറ്റമൊന്നുമല്ല. ഒരാള് സ്ഥിരമായി എഴുതാണ്ടിരിക്കാൻ ഒരിക്കലും ഒരു മുസ്ലിം പാടില്ലല്ലോ. എന്നാൽ ഒരാൾ എഴുതാതിരുന്നാൽ അവർക്ക് കുറ്റമൊന്നുമില്ല. പക്ഷെ ശരിയായ രീതി എന്താ, എഴുതലാണ്. എഴുതുന്നതിന് ഇൻഷാ അല്ലാ മജൂർ മജൂർ അവനതിന് കൂലി ഉണ്ടാവും ഇൻഷാ അല്ലാ. എഴുതിയത് മറ്റുള്ളവർ വായിച്ച് സലാത്ത് ചൊല്ലിയാലും മജൂർ ഇൻഷാ അല്ലാ, ഇവനതിന് കൂലി കിട്ടും ഇൻഷാ അല്ലാ. അങ്ങനെ തന്നെയാണ്. അത് വളരെ മഷഹൂറായ ഒരു മുഅജമാണ്, ഡിക്ഷണറി. അപ്പൊ ഇമാം മുസ്ലിം പറഞ്ഞുകൂടെ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ, സലാത്ത് മാത്രം പറഞ്ഞു. പക്ഷെ കൂടുതൽ യോജിച്ച കൂടുതൽ നല്ലതേതാ, സലാത്തു സലാമും പറയല. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ ഖാതമി നബിയീൻ, അള്ളാഹു അനുഗ്രഹം കൊടുക്കൽ. അല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹു സലാത്ത് കൊടുക്കും, മലക്കുകൾ സലാത്തിന് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു സലാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അനുഗ്രഹം കൊടുക്കലാണ്. ഏഹ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സല്ല അലിയ സലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറാ, ഒരാൾ എനിക്ക് ഒരു സലാത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹുവിന് പത്ത് സലാത്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ പത്ത് അനുഗ്രഹം കൊടുക്കും എന്നാണ്. ഖാതമിൻ നബിയിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തായി പറഞ്ഞു ഖാതമിൻ നബിയിൻ. ഖാതമിൻ നബി എന്ന് പറഞ്ഞാൽ അവസാനത്തെ നബിയാണ്, ഖാതം അവസാനത്തെ നബി. അത് ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞതാണ്, മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമിൻ നബിയിൻ, മുഹമ്മദ് നിങ്ങളിൽ ഒരാളുടെയും ഒരു പുരുഷന്റെയും പിതാവല്ല, വലാകിൻ റസൂലുള്ളാഹ് വലാകിൻ റസൂലുള്ളാഹി വഖാതമിൻ നബിയിൻ വഖാതമിൻ നബിയിൻ, മറിച്ച് അല്ലാഹുവിന്റെ റസൂലും നബിമാരിൽ അവസാനത്തെ ആളുമാണ്. നിങ്ങളൊരു പുരുഷന്റെയും പിതാവല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിഥ, സെയ്ദ് റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനാണ്, സ്വന്തം മോനല്ല. പക്ഷെ ജനങ്ങൾ വിളിച്ചിരുന്നത് എന്താണ്? നബിയിലേക്ക് ചേർത്തിട്ടാണ്. അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല, മറിച്ച് എന്താണ്, ഉദുഊഹും ലിആബാഇഹിം, ഖുർആൻ അല്ലാഹു പറഞ്ഞു അവരെ സ്വന്തം ഉപ്പമാരിലേക്ക് തന്നെ ചേർത്തി വിളിക്കുക, സ്വന്തം ഉപ്പമാരിലേക്ക് തന്നെ ചേർത്തി വിളിക്കുക, അതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല ഈ സെയ്ദ് സൈനബിനെ വിവാഹം ചെയ്തു, തലാഖായി. തലാഖായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സൈനബിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വലിയ വിഷമമായി, കാരണം ജനങ്ങൾ മുഴുവൻ പറയും മകന്റെ ഭാര്യയെ മുഹമ്മദ് നിക്കാഹ് ചെയ്തു എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു. അപ്പൊ അല്ലാഹു പറഞ്ഞു, അല്ല, ഒരിക്കലും സ്വന്തം മകനെ പോലെയല്ല വളർത്തു മകൻ, വിവാഹം കഴിക്കണം. എന്നിട്ടാണ് അല്ലാഹു ആയത്ത് പറഞ്ഞത്, അല്ലദീന യുബല്ലിഗൂന റിസാലത്തില്ലാഹ് വയഖ്ഷൗനഹു വലാ യഖ്ഷൗന അഹദൻ ഇല്ലല്ലാഹ് വകഫ ബില്ലാഹി ഹസീബ. അല്ലാഹുവിന്റെ റിസാലത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവർ നബിമാരങ്ങനെ ആയിരിക്കണം. വയഖ്ഷൗനഹു, അല്ലാഹുവിനെ ഭയപ്പെടണം. വലാ യഖ്ഷൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഒരാളെയും ഭയപ്പെടാനും പാടില്ല. വകഫ ബില്ലാഹി ഹസീബ, കണക്ക് നോക്കാൻ അല്ലാഹു മതി. ഈ ആയത്ത് ഈ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സെയ്ദിന്റെ ഭാര്യയെ സെയ്ദ് തലാക്കുല്ലിയപ്പോ സൈനബിനെ, സൈനബ് ബിൻത് ജഹ്ഷ്, സൈനബ് ബിൻത് ജഹ്ഷ് അവരെ വിവാഹം ചെയ്യാൻ അല്ലാഹു പറഞ്ഞു. അതുകൊണ്ടാണ് സൈനബ് റളിയല്ലാഹു അൻഹ പിന്നീട് അഭിമാനം പറയാറുണ്ട്, നിങ്ങളൊക്കെ വിവാഹം നടന്നത് ദുനിയാവിൽ നിന്നാണ്, എന്റെ വിവാഹം നടന്നത് എവിടെ നിന്നാണ്? ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്നാണ്. കാരണം അല്ലാഹു നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സൈനബിനെ വിവാഹം ചെയ്യാൻ. ഇത് സൈനബ് റളിയല്ലാഹു അൻഹ പിന്നീട് അഭിമാനം പറയുള്ളൂ. സൈനബ് ആരുടെ ഭാര്യയായിരുന്നു? സെയ്ദിന്റെ. ഖുർആനിൽ ഈ സെയ്ദ് ബിൻ ഹാരിസ ഈ സഹാബിയുടെ പേര് മാത്രമേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ഖുർആനിൽ പേര് പറഞ്ഞ ഒറ്റ സഹാബിയാണ് സെയ്ദ് റളിയല്ലാഹു. ഫലമ്മ ഖദാ സെയ്ദും മിൻഹ വതറൻ, സെയ്ദ് സൈനബിന് വിവാഹം ചെയ്ത് പിന്നെ അത് തലാക്ക് ചൊല്ലുന്ന കാര്യം അള്ളാഹു സൂചിപ്പിച്ചിട്ട് ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ ഈ സഹാബിന്റെ പേര് മാത്രമേ പറഞ്ഞു, സെയ്ദ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് വിളിക്കാൻ ശരിയല്ല, കാരണം നബി സ്വന്തം ഉപ്പല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മാക്കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ആൺമക്കളൊക്കെ മുമ്പേ മരിച്ചു പോയിട്ടുണ്ട്, നബിയുടെ ആൺമക്കളൊക്കെ മുമ്പേ മരിച്ചു പോയിട്ടുണ്ട്. നബിക്ക് മൂന്ന് ആൺമക്കളുണ്ടായിരുന്നത്, അൽഖാസിം അബ്ദുള്ള ഇബ്രാഹിം, അൽഖാസിം അബ്ദുള്ള ഇബ്രാഹിം. ഇതിൽ ഖാസിമും അബ്ദുള്ളയും ഖദീജയിലെ ആൺമക്കളാണ്. നബിയുടെ എല്ലാ മക്കളും, ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ, എല്ലാ മക്കളും ഖദീജയിലാണ് ജനിച്ചത്. ഒരൊറ്റ മകൻ ഒഴികെ ആരാണ്? ഇബ്രാഹിം. ഇബ്രാഹിം ജനിച്ചത് ആരിലാണ്? മാരിയ അൽഖിബ്തിയ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയല്ല, മറിച്ച് ആരാണ്? അമതുൻ, നബിയുടെ അടിമയാണ്. അടിമയായതുകൊണ്ട് തന്നെ ഉമ്മുൽ മുഅ്മിനീൻ എന്നതിൽ പറയാൻ പാടില്ല. ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ ഉമ്മാരെന്ന് പറയേണ്ടത് ആരെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ മാത്രമാണ്. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, ഭാര്യമാർ മുഅ്മിനുകളുടെ ഉമ്മമാരാണ്, ഭാര്യമാരെ മാത്രമേ പറയാൻ പാടുള്ളൂ. അമത്തിനെ, അടിമയെ ആ സിഫത്തിൽ പറയാൻ പാടില്ല. ഈ അടിമയിലുണ്ടായ മകനാണ് ഇബ്രാഹിം. ഇബ്രാഹിമും മരിച്ചു. നബിയുടെ ആൺമക്കൾ മൂന്നാളുകളും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. പെൺമക്കളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജറ പോവുകയും മുസ്ലിങ്ങളാവുകയും പ്രായപൂർത്തിയാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജറ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നബിയുടെ കാലത്ത് തന്നെ എല്ലാ പെൺമക്കളും മരണപ്പെട്ടു. ഒരാളൊഴികെ ആരാ? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് വളരെ കുറച്ച് കാലം, ആറു മാസത്തോളം മാത്രമേ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖാസിം അല്ല അബുൽ ഖാസിം എന്ന് വിളിക്കുന്നത് അബുൽ ഖാസിം ഖാസിമിൻ്റെ ഉപ്പ ഖാസിം അബ്ദുള്ള ഇബ്രാഹിം ഇത് മൂന്നാൺമക്കളാണ് നാല് പെൺമക്കളും പെൺമക്കളാരൊക്കെ ഫാത്തിമ റുഖിയ സൈനബ് ഉമ്മു കുൽസൂം ഫാത്തിമ റുഖിയ സൈനബ് ഉമ്മു കുൽസൂം ആൺമക്കൾ അബ്ദുള്ള ഇബ്രാഹിം അൽ ഖാസിം അപ്പോൾ ആൺമക്കളുടെ വരാടെ ഉപ്പല്ല എന്ന് പറയാനുള്ള കാരണം ഇതുകൊണ്ടാണ് മാത്രമല്ല സൂറത്തിലെ വേറൊരു വലിയ പാഠം ഉദ്ഊഹും ലിയാബാഇഹിം നിങ്ങൾ അവരെ ആരിലേക്ക് ചേർത്ത് വിളിക്ക് അവരുടെ ഉപ്പമാരിലേക്ക് ചേർത്ത് വിളിക്കുന്നു പറഞ്ഞു അപ്പോൾ ഒരാളുടെ പേര് ശരിക്കും എങ്ങനെ പറയേണ്ടത് അയാളുടെ പേരും അയാളുടെ ഉപ്പാൻ്റെ പേരും ചേർത്തിട്ടാണ് ഉപ്പാൻ്റെ പേരും ചേർത്തിട്ടാണ് വിളിക്കേണ്ടതെന്ന് ഖുറാനിലെ ഈ ആയത്തിൽ സൂചനയുണ്ട് ഉദ്ഊഹും നിങ്ങൾ അവരെ വിളിക്കുക ലിയാബാഇഹിം ഉപ്പമാരിലേക്ക് ചേർത്തിട്ട് ഉമ്മമാരിലേക്ക് ചേർത്തിട്ട് പേര് പറയാൻ പാടില്ല അതിനൊരു മോശം അർത്ഥമാണുള്ളത് ഒരാൾ അയാളുടെ ഉപ്പയിലേക്ക് പേര് ചേർത്തി പറയാതെ ഉമ്മയിലേക്ക് ചേർത്തി പറഞ്ഞാൽ പൊതുവെ അതിൻ്റെ അർത്ഥം ഇവൻ ഉപ്പ ആരാന്നറിയില്ല എന്നാണ് മനസ്സിലായോ ഉപ്പ ആരാണെന്ന് ഇവന് അറിയില്ല എന്നാണ് അപ്പോൾ അങ്ങനെ പറയാതിരിക്കലാണ് ശരിയായ രീതി ഐസബ്നു മറിയം എന്താ കാരണം ഉപ്പയില്ലാതെ അള്ളാഹു പഠിച്ചതാണ് ഐസ അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ ഒരു അലിഫ് ചേർക്കും അല്ലെങ്കിൽ ഒരാൾ ഉപ്പയിലേക്ക് ചേർത്ത് പറയുമ്പോൾ മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന് എഴുതുമ്പോൾ മുഹമ്മദ് എഴുതിയിട്ട് ബാ നൂന് മാത്രമേ എഴുതുള്ളൂ അലിഫ് എഴുതൂല മുഹമ്മദ് എന്ന് പറയാതെ ഒറ്റയ്ക്ക് ഇബ്നു അബ്ദില്ല എന്ന് പറയുന്നതാണെങ്കിൽ അലിഫ് എഴുതും ഇബ്നു അബ്ദില്ല അല്ല മുഹമ്മദ് എഴുതിയിട്ട് അബ്ദുള്ളയിലേക്ക് ചേർത്ത് പറയുന്നതാണെങ്കിൽ മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന് എഴുതുമ്പോൾ അലിഫ് എഴുതൂല ബാ നൂന് മാത്രം എന്നാൽ ഈസബ്നു മറിയം ഖുർആനിൽ എഴുതിയത് നോക്ക് അലിഫ് ഉണ്ടാവും ഈസ ഈബിനു മറിയം അലിഫ് ഉണ്ടാവും കാരണം എന്താ ഉപ്പയിലേക്ക് ചേർത്തുമ്പോൾ മാത്രമേ അലിഫ് ഒഴിവാക്കുള്ളൂ ഉപ്പ അല്ലാത്ത ഉപ്പാപ്പയിലേക്ക് ചേർത്ത് വിളിക്കുമ്പോൾ എന്താവും അലിഫ് എഴുത്തും ഉപ്പയിലേക്ക് ചേർത്ത് വിളിക്കുമ്പോൾ അലിഫ് ഒഴിവാക്കും പേരും ഉപ്പാന്റെ പേരും പറയുകയാണെങ്കിൽ ഉപ്പാന്റെ പേര് മാത്രം പറയുകയാണെങ്കിൽ അലിഫിടും ഐസബിനു മറിയം അതിൽ അലിഫ് ഉണ്ടാവും കാരണം ഉപ്പയിലേക്കല്ലേ ചേർത്ത് വിളിക്കുന്നത് പിന്നെ ആരിലേക്കാ ഉമ്മയിലേക്കാണ് അത് അള്ളാഹിന്റെ കുദറത്താണ് കാരണം അള്ളാഹ് ആ ആണും പെണ്ണും ഇല്ലാതെ അള്ളാഹ്ക്ക് പഠിക്കാൻ കഴിയും ആണിൽ നിന്ന് മാത്രം പഠിക്കാൻ കഴിയും പെണ്ണിൽ നിന്ന് മാത്രം പഠിക്കാൻ കഴിയും ആണും പെണ്ണും ഉണ്ടായിരിക്കെ പഠിക്കാൻ കഴിയും ഇതിനെല്ലാം അള്ളാഹു ഖാദിറാണ് അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖാദിർ ആണും പെണ്ണും ഇല്ലാതെ അള്ളാഹു പഠിച്ചതാണ് ആരെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആണിൽ നിന്ന് അള്ളാഹു പഠിച്ചതാണ് ആരെ ഹവ്വ ആദമിൽ നിന്നാണ് അള്ളാഹു ഹവ്വാനെ പഠിച്ചത് يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها الله നിങ്ങളെ ഒരു നഫ്സിൽ നിന്ന് പഠിച്ചു وخلق منها അതിൽ നിന്ന് അല്ലാഹ് പഠിച്ചു زوجها എൻ്റെ സൗജനെ അതായത് ആദമിൽ നിന്ന് അല്ലാഹ് ഹവ്വാനെ പഠിച്ചു ഇനി ഉമ്മയിൽ ഉപ്പയില്ല ഉമ്മ മാത്രം അങ്ങനെ ആണില്ല പെണ്ണിൽ നിന്ന് മാത്രം അല്ലാഹ്ക്ക് പഠിക്കാൻ പറ്റും അതാണ് ആര് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പഠിക്കാൻ പറ്റും അത് ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അതിനുള്ള തെളിവാണ് ഇതൊക്കെ അള്ളാഹ്ക്ക് വേണമെങ്കിൽ ആണും പെണ്ണും ഇല്ലാതെ കൊടുക്കാൻ പറ്റും ആണ് മാത്രം ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റും പെണ്ണ് മാത്രം ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റും രണ്ടും ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ഖാതമിൻ നബീൻ എന്ന് പറഞ്ഞാൽ നബിമാരിലെ അവസാനത്തെ ആൾ ഖാതമിൻ നബീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വേറൊരു നബിയില്ല ബാക്കി നബിയാന്ന് വന്നതൊക്കെ ആരാണ് ദജ്ജാലൂന കദ്ദാബൂൻ കള്ളപ്രവാചകന്മാരെ കളവ് പറയുന്ന ആളുകൾ 30 ദജ്ജാലുകൾ എനിക്ക് ശേഷം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് മുസൈലിമ അൽ കദ്ദാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ വന്നവനാണ് മുസൈലിമത്തുൽ കദ്ദാബ് അസ്വദുൽ അനസി എന്ന് പറയുന്നവൻ യമനിൽ വന്നവനാണ് മറ്റവൻ യമാമയിൽ വന്നതാണ് അതുപോലെ സജാ എന്ന് പറയുന്ന ഒരു പെണ്ണ് വന്നിട്ടുണ്ട് നബിയാന്ന് പറഞ്ഞിട്ട് പെണ്ണ് നബിയാന്ന് പറഞ്ഞിട്ട് വന്നു അങ്ങനെ ഒരുപാട് പെണ്ണ് ഞാൻ നബിയാന്ന് പറഞ്ഞിട്ട് വന്നു അങ്ങനെ ഒരുപാട് ആള് മിർസാഹുല അഹമ്മദ് ഖാദിയാനി ഇങ്ങനെ ഇതൊക്കെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്ന് പ്രവചിച്ച കള്ളമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബി നബി എന്ന് പറഞ്ഞിട്ടുള്ളൂ ലാ നബിയ ബഅദി എനിക്ക് ശേഷം നബിയില്ല ലാ നബിയ ബഅദി ഉമർ ഇബ്നു ഖത്താബിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗ കാന ബഅദി നബി ലകാന ഉമർ എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ആരാകുമായിരുന്നു ഉമറാകുമായിരുന്നു അലി ബിൻ അബി താലിബിനോട് പറഞ്ഞു തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോ അമാ തർബ അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ ഹാറൂനബി മൂസാനബി ആക്കിയിട്ട് പോയത് മൂസാനബി ഹാറൂനബി ആക്കിയിട്ട് പോയതുപോലെ ഞാൻ നിന്നെ ആക്കിയിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ലേ? പക്ഷേ ലാ നബിയ വാദി, എനിക്ക് ശേഷാറില്ല, നബിയില്ല എന്ന് അലിബിൻ അബി താലിബിനോട് പറഞ്ഞു. അപ്പൊ ഖാതമുൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ നബിയാ. വഅല ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ, എന്നിട്ട് ഇമാം മുസ്ലിം പറഞ്ഞു വഅല ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ, സലാത്ത് ഉണ്ടാകട്ടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ എല്ലാ നബിമാർക്കും മുർസലുകൾക്കും. ഖുർആനിൽ വന്നിട്ടുള്ള സൂറത്ത് സാഫാത്തിൽ അവസാനത്തെ ആയത്ത് എന്താ? വസലാമുൻ അലൽ അല അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ എല്ലാ നബിമാർക്കും മുർസലുകൾക്കും സലാം. നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. നബി എന്ന് പറഞ്ഞാൽ അതിന് പല വിശദീകരണങ്ങളും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ്, നബി എന്ന് പറഞ്ഞാൽ ഒരു കിതാബ് നൽകപ്പെട്ടിട്ടുണ്ടാവില്ല, മറിച്ച് മുൻപ് വന്ന കിതാബ്, മുൻപ് കൊടുത്ത നബിയുടെ കിതാബ് പിൻപറ്റ ആ ശരീഅത്ത് അനുസരിച്ച് പോകാൻ കൽപ്പിക്കപ്പെട്ട ആളാണ് നബി. റസൂൽ എന്ന് പറഞ്ഞാലോ ഒരു പുതിയ ശരീഅത്ത്, ഒരു പുതിയ കിതാബ് കൊടുത്ത ആൾ. അപ്പോ നോക്ക് അതിനുള്ള തെളിവ് സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറഞ്ഞു 44-ാമത്തെ ആയത്തിൽ, ഇന്ന അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂർ يحكم بها النبيون الذين اسلموا ان انزلنا التوراه فيها هدى ونور نان توراه ركي هدى نور ذكا التوراه ഇണ്ട് يحكم بها النبيون ആ തൗറാത്ത് കൊണ്ട് നബിമാർ വിധി പറയുന്നു. الذين اسلموا അപ്പോൾ തൗറാത്ത് മൂസാ നബിക്ക് ശേഷം വേറെ ചില നബിമാർ വന്നിട്ടുണ്ട്. അവർ എന്താ ചെയ്തത്? തൗറാത്ത് കൊണ്ട് തന്നെ വിധിക്കാനാണ് അല്ലാഹു അവരോട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഖീദത്ത് തഹാവിയിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ വേറൊരു പ്രയോഗം, ചിലപ്പോൾ റസൂലുകൾ എന്നുള്ള വാക്ക് ആമായി പ്രയോഗിക്കാറുണ്ട്. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ, അള്ളാഹുന്റെ ദൂതൻ. അപ്പോൾ ഖുർആൻ അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഹജ്ജിലെ 75-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ ഹജ്ജിലെ 75-ാമത്തെ ആയത്തിൽ, അള്ളാഹു യസ്തഫി മിനൽ മലായികത്തി റസൂലൻ വമിനൻ നാസ്. അള്ളാഹു യസ്തഫി മിനൽ മലായികത്തി റസൂലൻ വമിനൻ നാസ്. അള്ളാഹു യസ്തഫി, അള്ളാഹു തിരഞ്ഞെടുക്കുന്നു, മിനൽ മലായികത്തി റസൂല, മലക്കുകളിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കുന്നു? റസൂല, റസൂല എന്ന് പറഞ്ഞാൽ റസൂലുകളെ, ദൂതന്മാരെ. വമിനൻ നാസ്, ആരിൽ നിന്നും? ജനങ്ങളിൽ നിന്നും. അപ്പോൾ റസൂൽ, അള്ളാഹുന്റെ ദൂതൻ എന്നത് ആരിലുണ്ട്? മലക്കുകളിലുണ്ട്, മനുഷ്യരിലുണ്ട്. പക്ഷെ നബി എന്ന് പറയുന്നത് മനുഷ്യരിലേ ഉള്ളൂ, ആരിലല്ല, മലക്കുകളിലല്ല. ഈ അർത്ഥത്തിൽ റസൂൽ പ്രയോഗിക്കലുണ്ട്, മനസ്സിലായി? നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ കൂടാതെ വെറും ദൂതൻ എന്ന അർത്ഥത്തിൽ, അള്ളാഹുന്റെ വഹി കൊണ്ടുവരുന്ന ആൾ എന്ന അർത്ഥത്തിൽ മാത്രം റസൂലിനെ പ്രയോഗിക്കലുണ്ട്. അപ്പൊ അതിൽ ആരും കൂടി പെടും? മലക്കുകൾ. കാരണം മലക്കുകളാണ് അള്ളാഹുന്റെ ഇതും കൊണ്ടുവരുന്നത് മനുഷ്യരിലും. പക്ഷെ ആ നബി എന്ന് പറയുന്നത് ഒരിക്കലും ആരെ പറയില്ല? മലക്കിനെ പറയില്ല, അത് മനുഷ്യരിൽ മാത്രമേ പറയുള്ളൂ. ഈ അർത്ഥത്തിലും പ്രയോഗിക്കലുണ്ട്. പക്ഷെ സാധാരണ അംബിയ റസൂൽ എന്ന് പറഞ്ഞാൽ, നബി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ശരിയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല, പഴയ നബിയുടെ ശരിയത്ത് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞ നബിമാരുണ്ടാവും. റസൂലുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പുതിയ കിതാബ്, പുതിയ ശരിയത്തും ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള അംബിയാക്കൾക്കും മുർസലുകൾക്കും എല്ലാം അള്ളാഹുന്റെ സലാം. അമ്മാ ബാദ്, ആ എല്ലാ റസൂലും നബിയാണ്, പക്ഷെ എല്ലാ നബിയും റസൂലാണെന്നില്ല. ഇതുപോലെ എല്ലാ മുഅ്മിനും മുസ്ലിമാണ്, പക്ഷെ എല്ലാ മുസ്ലിമും മുഅ്മിൻ ആകണമെന്നില്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈമാനുള്ള, നല്ല ഈമാനുള്ള ആൾക്കാണ് മുഅ്മിൻ എന്ന് പറയാം. മുസ്ലിം ഇസ്ലാം മുസ്ലിമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മുസ്ലിമാണെന്ന് പറയാം. ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് ഇസ്ലാമെന്ന് പുറത്തു പോകാത്ത കാര്യങ്ങൾ, ശിർക്കോ അല്ലെങ്കിൽ കുഫ്രോ അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കലോ ഇങ്ങനെയുള്ളതൊന്നും ഇല്ലെങ്കിൽ ഏത് മുസ്ലിമിനെ നമുക്ക് എന്ത് പറയാം? മുസ്ലിമാണെന്ന് പറയാം. അവന് ഇത്ര ഫാസിക്കാണെങ്കിൽ, തമ്മാടിയാണെങ്കിലും ഒക്കെ. പക്ഷെ മുഅ്മിൻ എന്ന് എല്ലാവരും പറയാൻ പാടില്ല, മുഅ്മിൻ എന്ന് നമ്മൾ പറയാൻ പാടില്ല. മുഅ്മിനാന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഷാ അള്ളാഹ് എന്ന് പറയാം. അപ്പോൾ മുഅ്മിനാണ് ഇൻഷാ അള്ളാഹ്. അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മുഅ്മിനാണ്, അല്ലെങ്കിൽ ഞാൻ മുഅ്മിനാണ്. പക്ഷെ ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ഇൻഷാ അള്ളാഹ് എന്ന് കൂട്ടണ്ടല്ല. ഞാൻ മുഅ്മിനാണെന്ന് പറയാൻ എന്ത് കൂട്ടണം? ഇൻഷാ അള്ളാഹ് എന്ന് കൂട്ടണം. ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ കൂട്ടണ്ടല്ല. കാരണം മുസ്ലിം എന്താ? അത് ഏറ്റവും അടിസ്ഥാനമാണ്. മുസ്ലിമാണെന്ന് നമ്മൾ പറയാൻ തന്നെ വേണം. ഫഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അവൻ അഹ്സന ഖൗല മിമ്മൻ ദഅ ഇലാ അല്ലാഹി വഅമില സാലിഹൻ ഫഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അമ്മാ ബഅദ്, എന്താ അമ്മാ ബഅദ്? ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആയിരിക്കെ എന്നാ പിന്നെ ഇങ്ങനെ പറയുന്നതിനാണ് എന്തു പറയാ? അമ്മാബാദ്. ഇത് ആദ്യമായി പറഞ്ഞത് ചില ചരിത്രത്തിൽ പറയുന്നത് ഇത് ചരിത്രമാണ്, സീറ. ചില താരീഖിന്റെ കിതാബുകളിൽ പറയുന്നത് അമ്മാബാദ് എന്ന വാക്ക് ആദ്യമായി പറഞ്ഞത് ഖുസ്ബ്നു സാഇദ, ഖുസ് ഖാഫ് സീൻ ഇബ്നു സാഇദ എന്നു പേരുള്ള ജാഹിലിയത്തിലെ ഒരു പ്രാസംഗികൻ ഉണ്ടായിരുന്നു. ജാഹിലിയത്തിൽ ജീവിച്ച ഒരു പ്രാസംഗികൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് മുമ്പേ ജീവിച്ച, അയാള് തൗഹീദ് ഒക്കെ പറഞ്ഞിരുന്ന ആളായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനിലുണ്ടായിരുന്ന ആളായിരുന്നു ഖുസ്ബ്നു സാഇദ. ഇയാളുടെ പ്രസംഗത്തിലാണ് അമ്മാബാദ് എന്ന് ആദ്യം പറഞ്ഞത് എന്നാണ് താരീഖിൽ കാണുന്നത്. അയാൾ പറഞ്ഞു, അയാളെ പ്രസംഗത്തിൽ പ്രസിദ്ധമായ വാക്കുകളുണ്ട്, കുല്ലു മാഹുവ ആത്തിൻ ആത്ത്, കുല്ലു മാഹുവ ഫാത്തിൻ ഫാത്ത്. അയാളുടെ പ്രസംഗത്തിലെ വളരെ പ്രസിദ്ധമായ വാക്കുകളാണ്. അയാളാണ് പറഞ്ഞത് ഇസ്മഉ വഉ, ഇസ്മഉ വഉ, കുല്ലു മാഹുവ ആത്തിൻ ആത്ത്, കുല്ലു മാഹുവ ഫാത്തിൻ ഫാത്ത്. വരാനുള്ളതൊക്കെ വരും, പോകാനുള്ളതൊക്കെ പോകും. കുല്ലു മാഹുവ ആത്തിൻ ആത്ത്, കുല്ലു മാഹുവ ഫാത്തിൻ ഫാത്ത്. എന്നിട്ട് അയാൾ കടലുകൾ ചൂണ്ടിക്കാണിച്ച് ആകാശം കാര പഠിച്ചത് അള്ളാഹു അല്ലേ, എങ്ങനെ പോകും അയാളുടെ പ്രസംഗം ഖുസ്ബ്നു സാഇദ എന്ന് പറയുന്നത്. അയാളാണ് അത്ര ആദ്യമായി എന്ത് പറഞ്ഞത്, അമ്മബാദ് എന്ന് പറഞ്ഞു. അമ്മബാദ് അതുപോലെ പറയും വബാദ് എന്നും പറയും, അമ്മബാദ് അതുപോലെ പറയാം വബാദ്, അങ്ങനെ പറയാം. അള്ളാഹു അല്ല, ഇത് താരീഖിലുള്ളതാണ്, താരീഖിലുള്ളതാണ്. യഹ്യ നബി അറബിയാണോ പറഞ്ഞത്? അതെവിടെ നിന്ന് വെച്ചതാണ്? ഈശാനബിന്റെ ഭാഷ അറബിയല്ല, ഈശാനബി ഏതാ? ഏയ് അറാമിക്, ഈശാനബി അറാമിക്, മൂസാനബി ലൈബ്രറി ഹീബ്രു, മൂസാനബി ഹീബ്രു, ഈശാനബി അറാമിക്. ഈശാനബിന്റെ ഭാഷയിലായിരിക്കാനാണ് സാധ്യത. യഹ്യാനബി അള്ളാഹു ആലം. അപ്പൊ അമ്മാബാദ് അങ്ങനെ യോജിക്കുമെന്നുള്ള എനിക്കറിയില്ല, ഇത് താരീഖിലുള്ളതാണ്, ചരിത്രത്തിലുള്ള. എന്നിട്ട് അമ്മാബാദ്, അമ്മാബാദ് ഇത്രയും നമ്മൾ വായിച്ചത്. ഇൻഷാ ബാക്കി അടുത്ത ക്ലാസ്സിൽ വായിക്കും. അല്ലാഹു ആലം. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതുബു ഇലൈക.